എവരികവും ബൈബിൾ സ്കൂൾ ക്ലാസ് ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. 1 തിമോത്തിയോസ് 5:22 യാതൊരുത്തിൻ്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരൻ ആകെയും വരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. ഒരു വ്യക്തിയെ ഉദ്യോഗസ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ യോഗ്യതകൾ ശരിയായി ശോധന ചെയ്തിരിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിച്ചു കഴിഞ്ഞു. കൈവെപ്പിനാൽ കൃപാവരം ലഭിക്കുന്ന കാര്യം 4:14 വ്യക്തമാക്കിയിരിക്കുന്നു. 2 തിമോത്തിയോസ് 1:6 വീണ്ടും ആവർത്തിച്ച് ആ വിഷയം പരാമർശിക്കുന്നുമുണ്ട്. ഇത് വളരെ തിടുക്കത്തിൽ ചെയ്യേണ്ടുന്ന കാര്യമല്ല. സൂക്ഷ്മ പരിശോധന കൂടാതെ ധൃതിയിൽ കൈവെപ്പ് ശുശ്രൂഷ ചെയ്താൽ അവർ പിന്നാലെ ചെയ്യാവുന്ന തെറ്റുകുറ്റങ്ങൾക്ക് തിമോത്തിയോസും സഹ ഉത്തരവാദിയായി തീരും എന്ന മുന്നറിയിപ്പും ഈ വാക്യത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു. തെറ്റ് ചെയ്യുന്നവരുടെ നേരെ ശിക്ഷണ നടപടി എടുക്കുന്നതിന് തടസ്സമായി തീരുവാൻ ഇടയുണ്ട്. ആത്മീക ദർശനം പ്രാപിക്കാത്ത അയോഗ്യരായവരെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് കൈവെപ്പ് നടത്തുന്നതിനാൽ ദൈവനാമം ദൂഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. മറ്റ് നിർദ്ദേശങ്ങളിലെല്ലാം തിമോത്തിയോസ് പരിശുദ്ധി കാത്തുകൊള്ളണം എന്നതുപോലെ ഈ വിഷയത്തിലും താൻ നിർമ്മലനായിരിക്കണം. വിവിധ കൈവെപ്പുകളെ കുറിച്ച് വേദവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള കൈവെപ്പ്, അപ്പോസ്തല പ്രവൃത്തി 6:6, 8:17, 9:12, 19:6 എന്നീ വാക്യങ്ങളിൽ കാണുന്നു. യാഗമൃഗത്തിൻ്റെ മേൽ പുരോഹിതന്റെ കൈവെപ്പ്, ലേവ്യ 1:4, 3:8, 13:16, 21:1 പ്രത്യേക ശുശ്രൂഷകൾക്ക് ഒരു വ്യക്തിയെ നിയോഗിക്കുന്നതിനുള്ള കൈവെപ്പ്, സംഖ്യ 27:8, 34:9 രോഗസൗഖ്യത്തിനായുള്ള കൈവെപ്പ്, അപ്പോസ്തല പ്രവൃത്തി 28:8, 16:18 അനുഗ്രഹിക്കുന്നതിനായുള്ള കൈവെപ്പ്, 10:13-16 വാക്യങ്ങൾ. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള കൈവെപ്പിനെ കുറിച്ച് തിരുവെഴുത്തിൽ കാണുന്നുണ്ടെങ്കിലും ഇവിടുത്തെ സന്ദർഭവും മുൻപറഞ്ഞു വന്ന വിഷയത്തോടുള്ള ബന്ധത്തിലും ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്ന കൈവെപ്പാണ് അർത്ഥമാകുന്നത്. 23 മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണവും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ ഉദരസൗഖ്യവും കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളും പരിഗണിച്ച് അല്പം വീഞ്ഞുകൂടെ കുടിക്കുക എന്നുള്ളത് വ്യക്തിഗതമായ മറ്റൊരു നിർദ്ദേശമാണ്. തിമോത്തിയോസിന്റെ അമ്മ യഹൂദ സ്ത്രീയായിരുന്നു എങ്കിലും നാസിരവ്രതം അനുഷ്ഠിക്കുന്നവർ വീഞ്ഞു കുടിക്കയില്ലായിരുന്നു. സംഖ്യ 6:1-12 വാക്യങ്ങൾ. വീഞ്ഞു വേണ്ട, വെള്ളം മാത്രം മതി എന്നൊരു പ്രതിജ്ഞ എടുത്തിരുന്ന വ്യക്തിയായിരുന്നു തിമോത്തിയോസ് എന്ന് വില്യം ബെർക്ലേസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മദ്യമായിട്ട് വളരെ വീഞ്ഞു കുടിക്കണമെന്ന് അല്ല, ഔഷധമായി അല്പം വീഞ്ഞ് സേവിക്കണമെന്നാണ് നിർദ്ദേശം. ഉദര സംബന്ധമായുള്ള അസ്വസ്ഥതകൾക്ക് രോഗശമനം ഉപാധികളിൽ ഒന്നായിരുന്നു വീഞ്ഞെന്ന് വീസ്റ്റ് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ വാക്യം മദ്യപാനത്തിന് പ്രോത്സാഹനം നൽകുന്ന വാക്യമല്ല. മനുഷ്യന്റെ ശരീരാവശ്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നതിനെ എതിർക്കുകയും ശരീര ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമായിട്ട് കരുതേണ്ടതാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വീഞ്ഞു കുടിക്കുന്നതിനെ എതിർത്ത് ഉപദേശിക്കുന്ന വ്യക്തിയായിരുന്നു. റോമർ 14:21, 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ, ഗലാത്യർ 5:9-21 വാക്യങ്ങൾ ഒക്കെയും ശ്രദ്ധിച്ചാൽ ഈ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വീഞ്ഞും മദ്യവും രണ്ട് ആവശ്യങ്ങൾക്കുള്ളതാണ്. വീഞ്ഞ് പലസ്തീനിൽ സുലഭമായി ഉപയോഗിച്ചിരുന്ന ലഹരിയില്ലാത്ത മുന്തിരിച്ചാറാണ്. മദ്യം ലഹരി പദാർത്ഥവുമാകുന്നു. കർത്തൃമേശയിലെ വസ്തുക്കളിൽ ഒന്ന് മുന്തിരിച്ചാറാണ് അഥവാ വീഞ്ഞാണ്. ആകയാൽ വീഞ്ഞ് സകല മനുഷ്യർക്കും ഉപയോഗിക്കാവുന്ന ഒരു പാനീയമാണ്. എന്നാൽ അതിഭക്ഷണം പാപമായിരിക്കുന്നത് പോലെ മത്തരാകുമാർ കുടിക്കുന്നത് പാപമാണ്. എഫേസ്യ ലേഖനം 5:18, 1 പത്രോസ് 4:3. ഒരിക്കൽ ഒരു മദ്യപാനിയോട് സുവിശേഷം അറിയിച്ചപ്പോൾ ഈ വാക്യം മനപ്പാഠമായി താൻ ഉരുവിട്ട് എന്നോട് പറഞ്ഞ് തർക്കിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. താൻ രക്ഷിക്കപ്പെട്ടതിനാൽ അനേക മദ്യപാനികളെ രക്ഷയിലേക്ക് നടത്തുവാൻ ദൈവം പിന്നെ തന്നെ ഉപയോഗിച്ചത് ഓർക്കുന്നുണ്ട്. മദ്യം ഒരു പാനീയമല്ല, ലഹരി വസ്തുവാണ്. ആകയാൽ മദ്യമശേഷം ഉപയോഗിക്കാൻ പാടില്ല. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് അല്പം മദ്യം സേവിക്കുവാൻ പറഞ്ഞില്ല, അല്പം വീഞ്ഞ് സേവിക്കാനാണ് പറഞ്ഞത്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ദൈവിക രോഗശാന്തി വരമുള്ളവനായിരുന്നിട്ടും ആരോഗ്യത്തിന് ആവശ്യമായ ഔഷധം ഉപയോഗിക്കുന്നതിനെ പ്രബോധിപ്പിക്കുന്ന വാക്യമാണിത്. ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണ അത്രേ. സൽപ്രവർത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകാത്തവയും മറഞ്ഞിരിക്കയില്ല. ഉദ്യോഗത്തിലേക്ക് ഒരുവനെ കൈവച്ചാക്കുന്നതിൽ പാലിക്കേണ്ട കാര്യങ്ങളിലേക്ക് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും മടങ്ങിപ്പോകുന്നു. വാക്യം 24 ഉദ്യോഗത്തിന് അയോഗ്യരായവരുടെ പാപങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ വാക്യം 25 അതിന് യോഗ്യരായവരുടെ സൽപ്രവർത്തികളെ കുറിച്ചും പറയുന്നു. വ്യക്തമായ പാപവും അവ്യക്തമായ പാപവും ഉണ്ട്. വാക്യം 24 മദ്യപാനിയുടെ പാപം എല്ലാവർക്കും പരസ്യമാണ്, വളരെ വ്യക്തമാണ്. എന്നാൽ പരസ്ത്രീകളുമായി രഹസ്യ പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരുവന്റെ പാപം വ്യക്തമല്ല, പരസ്യമല്ല. എന്നാൽ അതും കാലക്രമേണ വെളിവാകും, മറിഞ്ഞിരിക്കയില്ല. അതുപോലെ ചിലരുടെ സൽപ്രവർത്തികൾ വളരെ അധികം പരസ്യവും വ്യക്തവുമായിരിക്കുമ്പോൾ രഹസ്യമായി ചെയ്യുന്ന സൽപ്രവർത്തികൾ പിന്നീട് കാലക്രമേണ വെളിപ്പെട്ടു വരുന്നു. യാതൊരു വ്യക്തിയെയും പ്രഥമ ദൃഷ്ട്യാ നാം വിധിക്കരുത് എന്നും സ്വഭാവം വെളിപ്പെട്ടു വരുവാൻ നാം അനുവദിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നും അത്രേ. ഇതിൽ നിന്നും നമുക്ക് പഠിപ്പാനുള്ള ഗുണപാഠം 6:1 മുഖത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവർ ഒക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു. ദാസന്മാരും യജമാനന്മാരും ഏതു കാലത്തും ഉണ്ട്. എന്നാൽ മുഖത്തും കീഴിൽ ദാസന്മാരായിരിക്കുന്നവർ എന്നിവിടെ കാണുന്നത് അടിമകളായ ദാസന്മാരാണ്. മൃഗങ്ങളെ ചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങി അവയെ കൊണ്ട് വേല ചെയ്യിക്കുന്നതിന് നുഖം വയ്ക്കാറുള്ളത് പോലെ വില കൊടുത്ത് വാങ്ങപ്പെട്ട അടിമകളെ കൊണ്ട് ജോലി ചെയ്യിപ്പാനുള്ള അധികാരം യജമാനനുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിലെ ജനസംഖ്യയിൽ പകുതി ആളുകളോടും ഇപ്രകാരമുള്ള അടിമകളായിരുന്നു എന്ന് ചരിത്ര പശ്ചാത്തലത്തിൽ കാണുവാൻ കഴിയും. പലരും അടിമകളായിട്ടാണ് ജനിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സുവിശേഷം കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ട അടിമകൾ സഭയിൽ പ്രവേശിച്ചപ്പോൾ പല പ്രശ്നങ്ങളും ഉയർന്നു വന്നു. ആയത് അപ്പോസ്തലന്മാർ സഭയിലെ മൂപ്പന്മാർ കൈകാര്യം ചെയ്യേണ്ടതായി വന്നു. Ephesians 5:5-9 Colossians 3:22-1 Titus 2:9 Philemon 9 എന്നീ തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ അടിമത്തത്തിന്റെ പല വശങ്ങളും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അടിമകൾ രക്ഷിക്കപ്പെട്ടതിനാൽ വിപ്ലവം നയിക്കണമെന്നോ പൂർവ്വസ്ഥിതി തുടരണമെന്നോ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വാദിക്കുന്നില്ല. അടിമകൾ തന്റെ യജമാനനെ മാനിക്കട്ടെ, യജമാനൻ തന്റെ അടിമയോട് ദയാപുരസരം ഇടപെടട്ടെ, ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് ഇരുകൂട്ടരും ഓർത്തുകൊള്ളട്ടെ, ഇതാണ് ക്രിസ്തീയ തത്വം. ഇങ്ങനെ അടിമകളുടെ ദുഷ്ടത, അവിശ്വസ്തത, അലസത എന്നിവ ഉപേക്ഷിച്ച് ആത്മാർത്ഥ സേവനം, ഉത്സാഹം, അനുസരണം എന്നീ സൽഗുണങ്ങളാൽ മാനസാന്തരത്തി യോഗ്യമായ ഫലം ഉണ്ടാകട്ടെ എന്നും യജമാന്മാരുടെ ക്രൂരതയും മൃഗീയതയും വെടിഞ്ഞ് സ്നേഹത്തോടെയും ദയയോടെയും അവരെ കരുതിക്കൊള്ളണമെന്നും ഉപദേശിച്ചതിനാൽ ക്രിസ്തുവിന്റെ കൃപ അകത്ത് നിന്ന് പുറത്തേക്ക് പ്രവൃത്തിയിൽ വെളിപ്പെടുവാനിടയായി. ഇങ്ങനെ ക്രിസ്തീയ മാർഗം സ്വീകരിച്ച അടിമകളെ അക്കാലത്തെ അടിമച്ചന്തയിൽ കൂടുതൽ വില കൊടുത്ത് വാങ്ങുമായിരുന്നു. കൂടുതൽ വിശ്വസ്തയോടെ യജമാനന്മാരെ സേവിക്കുന്ന അടിമകൾ ക്രിസ്തീയ വിശ്വാസത്തിന് വലിയ ബഹുമതിയായിരുന്നു. ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കാൻ എന്നുള്ള വാക്യം ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക വശവും ഉപദേശവും യോജിച്ചു പോകണം എന്നതിനെ കാണിക്കുന്നു. 6:2 വിശ്വാസികളായ യജമാനന്മാർ ഉള്ളവർ അവരെ സഹോദരന്മാർ എന്നു വെച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആകുകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കത്രേ വേണ്ടത്. ഇതെന്നീ ഉപദേശിക്കുകയും പ്രബോധിക്കുകയും ചെയ്യാം. വിശ്വാസികളായ യജമാനൻ ഉള്ളവർ അവർ തങ്ങളുടെ സഹോദരന്മാരാണല്ലോ എന്ന ന്യായത്തിൽ അവരോടുള്ള ബഹുമാനക്കുറവ് കാണിക്കരുതെന്നർത്ഥം. വിശ്വാസികളായ യജമാനന്മാരുള്ള ദാസന്മാരെ പറ്റിയാണ് ഈ വാക്യം പറയുന്നത്. അത്തരം യജമാനന്മാരെ നിന്ദിക്കുന്നതിനുള്ള ഒരു പ്രവണത ദാസ സേവ ചെയ്യുന്നവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്വാസികളായ ദാസന്മാരും യജമാനന്മാരും സഭയിൽ ഒന്നിച്ചു കൂടുമ്പോൾ ക്രിസ്തുവിൽ സഹോദരന്മാർ എന്നുള്ള ബന്ധത്തിലാണ് അവർ തിരുമേശ ആചരിക്കുന്നത്. ആയതിനാൽ സാമൂഹികമായും അടിമകൾ എന്ന സ്ഥാനത്തിന് നീക്കം വന്നു കഴിഞ്ഞു എന്നവർ ചിന്തിക്കരുത്. യജമാനനും ക്രിസ്ത്യാനിയാണ് എന്ന കാരണത്താൽ അടിമ അവനെ ബഹുമാനിക്കരുത്, ദാസന്റെ ദൗത്യം നിർവഹിക്കരുത് എന്നർത്ഥമില്ല. മറിച്ച് തന്റെ യജമാനനും ക്രിസ്ത്യാനിയും ക്രിസ്തുവിൽ സഹോദരനുമാകിയാൽ കൂടുതൽ വിശ്വസ്തയോടെ അവനെ സേവിക്കുകയാണ് വേണ്ടത്. ഈ ആത്മീയ ബന്ധത്തെപ്പറ്റി ഉപദേശിക്കണം, പ്രബോധിപ്പിക്കണം, ഉപേക്ഷ വിചാരിക്കരുത് എന്നാണ് വിശ്വസ്തനായ പൗലോസ് ആവശ്യപ്പെടുന്നത്. 6:3-5 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിത്വ ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് തീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായി മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാക്കുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. സഭയിൽ ദുരുപദേശവുമായി രംഗത്ത് വരുന്നവരെ പറ്റിയാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത്. പത്യവചനത്തെ ഇവർ അനുസരിക്കുന്നില്ല. പുതിയ നിയമത്തിലെ മുഴുവൻ ഉപദേശങ്ങളും പത്യോപദേശങ്ങളാകുന്നു. ആത്മീയ വളർച്ചയ്ക്ക് ആരോഗ്യം നൽകുന്നത് പത്യോപദേശമാണ്. ദൈവഭക്തിയായുള്ള ക്രിസ്തീയ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഭക്തിത്വ ഉപദേശമെന്ന് പറയുന്നത്. സത്യവചനത്തെ സ്വന്തം താല്പര്യം സാധിപ്പിക്കുന്നതിനായി സ്വന്തമായി വ്യാഖ്യാനിക്കുന്നതിനാണ് അന്യത ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർ വലിയ അറിവുള്ളവരാണെന്ന് തങ്ങളെക്കുറിച്ച് പറയുന്ന തിരിച്ചറിവില്ലാത്തവരും എപ്പോഴും തർക്കിക്കുവാനും വാഗ്വാദം ചെയ്യുവാനുമുള്ള പ്രവണത കാണിക്കുന്നവരുമാകുന്നു. അവർക്ക് ആത്മീയ രോഗം ബാധിച്ചതിനാൽ ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല ആത്മീയ ആരോഗ്യം നൽകേണ്ടതിനാവശ്യമായ പത്യവചനം ഉപദേശിക്കുന്നതിന് പകരം ആത്മമണ്ഡലത്തെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന അസൂയ, ചണ്ട, ഭരദൂഷണം, ദുസംശയം, ദുർബുദ്ധി എന്നിവ ജനിപ്പിക്കുന്ന വ്യർത്ഥവാദം ആദായ മാർഗമായി കാണുന്ന ആകാത്ത വേലക്കാർക്ക് ഭൂലോകമാകെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ആത്മീയ വർധനയ്ക്ക് സഹായമല്ലാത്ത ചോദ്യങ്ങളെ അവർ ഉന്നയിക്കുകയും വാക്കുകളിന്മേൽ തർക്കുകയും ചെയ്യുന്നു. അവരുടെ തർക്ക വിഷയങ്ങളിൽ തിരുവരത്തിലെ ഉപദേശവുമായി അന്യപ്പെട്ടുള്ളതാകിയാൽ യാതൊരു വിധത്തിലും ജ്ഞാനത്തോടെ അതിന് ഉത്തരം കൊടുക്കുവാൻ കഴിയുന്നതുമല്ല. ഇവരെക്കുറിച്ച് ലെൻസ്കി പറയുന്നത് ഇപ്രകാരമാണ്: അവരുടെ ചോദ്യശരങ്ങളിലും വാഗ്വാദങ്ങളിലും മറ്റൊരുവന്റെ ശുശ്രൂഷയ്ക്കെതിരായി അവർ അസൂയപ്പെടുകയാണ്. അവരുടെ വാദങ്ങൾ ശണ്ട ജനിപ്പിക്കുകയും മനുഷ്യർ തമ്മിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി ദൈവവചനം അധിഷേധിക്കപ്പെടുകയും ദൈവനാമം ദൂഷിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവഭക്തി ആദായത്തിനുള്ള മാർഗമായി കരുതിയവർ ക്രൈസ്തവ ലോകത്ത് നിലവിലിരുന്ന പാപമോചന ചീട്ട് വിൽപ്പന, മറ്റു വാണിജ്യ വ്യവസ്ഥിതികൾ എന്നിവകളിൽ ഉത്സുകരായിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളുമായി നമ്മെ സന്ദർശിക്കുന്നവരിൽ നിന്നും അകന്ന് തന്നെത്താൻ സൂക്ഷിക്കുന്ന സ്വഭാവ ഗുണം നഷ്ടപ്പെടാത്തവരായി തീരുക എന്നർത്ഥം. 6 അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും. 5 ദൈവഭക്തി ആദായ മാർഗമാക്കി കണ്ടിരുന്ന ദുരുപദേശന്മാരെ കുറിച്ച് പ്രസ്താവിച്ച ശേഷം 6 തൃപ്തികരമായി ദൈവഭക്തി വലുതായ ആദായമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. തൃപ്തികരമായ ദൈവഭക്തിയും ഭക്തിരഹിതമായ തൃപ്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തൃപ്തികരമായ ദൈവഭക്തിയാണ് യഥാർത്ഥ ക്രിസ്തീയം. ഭക്തിയില്ലാത്ത സംതൃപ്തി ക്രിസ്തീയമേ അല്ല. ദൈവഭക്തിയോട് കൂടെ താൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സംതൃപ്തനായിരിക്കുക എന്ന സന്തോഷകരമായ അനുഭവം പണം കൊണ്ടുവാങ്ങുവാൻ കഴിയാത്ത ഒന്നാണ്. ദുരുപദേശക്കന്മാരുടെ ലക്ഷ്യം പണമാണ്. അലംഭാവം എന്ന വാക്കിന്റെ അർത്ഥം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് മാത്രമേ ഈ വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. 2 Corinthians 9:8 എന്താണ് നാം വായിക്കുന്നത്? നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി ഉള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഫിലിപ്പിയർ ലേഖനം 4:11 വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. Hebrews 13:5 ഇപ്രകാരം കാണുന്നു: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഈ തിരുവെഴുത്തുകളെല്ലാം പരിശോധന കഴിച്ചാൽ വിശ്വസ്തനായ പൗലോസ് സംതൃപ്തി ഉള്ള ഒരു തികഞ്ഞ ഭക്തനായിരുന്നു എന്ന് കാണുന്നു. തൻ്റെ ഉപദേശത്തിന് താൻ നല്ലൊരു മാതൃകാ പുരുഷനായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ആത്മീയമായത് കരുതാതെ ഏറിയ ധാന്യം വലിയ കളപ്പുരയിൽ ചേർത്ത് വെച്ചിട്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പ്രഘോഷിച്ചവനെ കുറിച്ച് മൂടൻ എന്ന് കർത്താവ് പറഞ്ഞത് ദൈവഭക്തിയില്ലാത്ത സംതൃപ്തിയെക്കുറിച്ചാണ്. സംതൃപ്തിയോടുകൂടി തിന്നുകുടിച്ച് തൻ്റെ മഹത്വങ്ങളുമായി ആനന്ദിച്ച ബെൽസസർ രാജാവ് അന്ന് രാത്രി തന്നെ കൊല്ലപ്പെട്ടു എന്ന് ദാനിയേൽ 5-ാം അധ്യായത്തിൽ കാണുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തനായിരുന്ന ദാനിയേൽ ദാരിയാവസിന്റെ വാഴ്ചയിലും പാർസി രാജാവ് കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു എന്ന് ദാനിയേൽ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സംതൃപ്തിയോടുകൂടി ഭക്തി പാലിക്കുന്നത് എല്ലാ വിധത്തിലും പ്രയോജനകരമാണ്. ആകയാൽ അന്തരാത്മാവിന് തൃപ്തിയില്ലാത്ത ധനം ദൈവമക്കൾക്ക് യോജിച്ചതല്ല. ഇവ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. നാം യാതൊന്നും ചിലവഴിക്കാതെ അനുഭവിക്കുന്ന 3 കാര്യങ്ങൾ ഉണ്ട്. 1, നമ്മുടെ ജനനം. മരണം വരെ ജീവിക്കാനുള്ളതും കൊണ്ട് ആരും വന്നിട്ടില്ല. 2, നമ്മുടെ വീണ്ടും ജനനം. യാതൊന്നും കൊടുത്തിട്ടല്ല, കൃപയാൽ അത്രേ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. 3, നമ്മുടെ മരണം. മരണാനന്തര ജീവിതത്തിനുള്ളതും കൊണ്ട് ഇവിടുന്ന് ആരും പോകുന്നില്ല. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അപേക്ഷ പ്രകാരം തൻ്റെ ശവപ്പെട്ടിയുടെ ഇരുപാർശ്വങ്ങളിൽ ദ്വാരം ഉണ്ടാക്കി ഇരുകരങ്ങളും ഒഴിഞ്ഞതായി പുറത്തേക്കിട്ടിരുന്നു. ഇതേപ്പറ്റി ബേഡ്സ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ലോകത്തിലെ ഏറ്റവും മഹത്തായ ചെങ്കോൽ ഒരിക്കൽ അഭിമാനത്തോടെ പിടിച്ച ആ കൈകൾ, ലോകത്തിലെ ഏറ്റവും വിജയം വരിച്ച വാളുകൾ പിടിച്ച ആ കരങ്ങൾ, ഒരിക്കൽ പൊന്നും വെള്ളിയും നിറഞ്ഞിരുന്ന ആ കൈകൾ, കൊല്ലുവാനും രക്ഷിപ്പാനും അധികാരമുണ്ടായിരുന്ന ആ കൈകൾ ഇപ്പോഴിതാ ശൂന്യമായിരിക്കുന്നു. ഇയ്യോബ് 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇയ്യോബ് പറഞ്ഞത്, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. സങ്കീർത്തനം 49:17 കുരവൂത്രന്മാർ പാടിയിരിക്കുന്നത്, അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല, അവൻ്റെ മഹത്വം അവനെ പിൻചൊല്ലുകയുമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ദ്രവ്യാഗ്രഹത്തെ ആക്ഷേപിക്കുന്ന വാക്യമാണ് 8-ാം വാക്യത്തിൽ കാണുന്നത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ആവശ്യങ്ങളിൽ ലഭിക്കുന്ന സംതൃപ്തിയാണ് യഥാർത്ഥ സംതൃപ്തി. ഉടുപ്പാനും എന്നതിൻ്റെ മൂലപദം ശ്രദ്ധിച്ചാൽ വസ്ത്രം മാത്രമല്ല പാർപ്പിടവും ഉൾപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ ആഹാരവും വസ്ത്രവും വസതിയും തിരുവെഴുത്ത് നിഷേധിക്കുന്നില്ല. മത്തായി 6:25-ാം വാക്യവും 33-ാം വാക്യവും പരിശോധിച്ചാൽ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. 25-ാം വാക്യം. 33-ാം വാക്യത്തിൽ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് നാം കാണുന്നു. വിശ്വസ്തനായ പൗലോസിന്റെ സ്വന്തം അനുഭവം എന്തായിരുന്നു? ഫിലിപ്പിയർ 4:11-13 വാക്യങ്ങളിൽ, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 1 തിമോത്തിയോസ് 6:9 ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് എതിരായി തീരുകയും ചെയ്യുന്നു. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാതെ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പലവിധ പരീക്ഷയിലും കെണിയിലും അകപ്പെടുന്നു. അതവർ മനുഷ്യരെ നാശത്തിലേക്ക് സംഹാരത്തിലേക്കും തള്ളിയിടുന്നു. ബുദ്ധിശൂന്യവും ഉപദ്രവകരമായ അനേക വ്യാമോഹങ്ങൾക്ക് ഇരയായിത്തീരുന്നു. ധനവാന്മാരായതല്ല, ധനത്തിന് വേണ്ടി തത്രപ്പെടുന്നവരെ പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത്. ധനവാനായിരിക്കുന്നത് പാപമല്ല, പ്രത്യുത അതിനു വേണ്ടി മോഹിക്കുന്നതാണ് പാപം. ആ ഉദ്ദേശ സാധ്യതയ്ക്ക് വേണ്ടി പരദൂഷണം, വ്യർത്ഥവാക്കുകൾ, പോഷ്ക്ക്, മോഷണം, കൊലപാതകം ഇതെല്ലാം ചെയ്ത് പെട്ടെന്ന് ധനവാനാകാൻ വെമ്പൽ കൊള്ളുന്നതാണ് പാപം. യാക്കോബ് 1:12 പരീക്ഷയിൽ കുടുങ്ങുന്നവരല്ല സഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ഭാഗ്യമുള്ളവർ എന്ന് കാണുന്നു. 1 തിമോത്തിയോസ് 3:7 നിന്ദയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരിക്കണം അധ്യക്ഷസ്ഥാനം ആഗ്രഹിക്കേണ്ടത് എന്ന് കാണുന്നു. 39:6 ദാവീദ് ഇങ്ങനെ പാടിയിരിക്കുന്നു, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവർ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ല. സദൃശവാക്യങ്ങൾ 28:20 വ്യക്തമാക്കിയിരിക്കുന്നത് വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല. പാപം ഒരിക്കലും തനിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യാക്കോബ് 1:14-16 വാക്യങ്ങൾ പരിശോധിച്ചാൽ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആഗ്രഹിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. 1 തിമോത്തിയോസ് 6:9 ക്രിയാപദങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അവയുടെ പുരോഗതിയും ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. ആഗ്രഹിക്കുക, കുടുങ്ങുക, മുങ്ങിപ്പോകുക, ഇരയായിത്തീരുക, ദ്രവ്യാഗ്രഹം ഒന്നുകിൽ ഈ സംസാര സാഗരത്തിൽ മുക്കിക്കൊല്ലും, അല്ലെങ്കിൽ വ്യാമോഹമാകുന്ന ദുഷ്ടമൃഗത്തിന് ഇരയായിത്തീരും. തിരുവെഴുത്തിൽ ഇതേപ്പറ്റി പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. യിരെമ്യാവ് 17:11 ഇങ്ങനെ കാണുന്നു, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരിഞ്ഞിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാകുന്നു, അവന്റെ മധ്യായുസിൽ അത് അവനെ വിട്ടുപോകും, ഒടുക്കം അവൻ പോഷനായിത്തീരും. സദൃശവാക്യം 23:4-5 വാക്യങ്ങളിൽ ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക, നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്, അത് ഇല്ലാതായി പോകുമല്ലോ, കഴുകൻ ആകാശത്തിലേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നുകളയും. 1 തിമോത്തിയോസ് 6:10 ദ്രവ്യാഗ്രഹ സകല ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം സകല തിന്മയുടെയും ഉത്ഭവസ്ഥാനമാണ്. ദരിദ്രന്റെ ഏക പെൺകുഞ്ഞാടിനെ അനവധി ആടുപാടുകളുള്ള ഒരു ധനവാൻ മോഷ്ടിക്കുവാൻ പ്രേരിതനാകുന്നു. ന്യായപ്രമാണം ബാല്യം മുതൽ പാലിച്ച് ജീവിച്ചിരുന്ന യുവാവ് ധനികനായിരുന്നിട്ടും ക്രിസ്തുവിനെ വിട്ടുപോയത് തന്റെ ദ്രവ്യാഗ്രഹ നിമിത്തമായിരുന്നു. മത്തായി 19:22 മത്തായി 27:3-5 വാക്യങ്ങൾ പരിശോധിച്ചാൽ ഇസ്കരിയോത്ത യൂദ യേശുവിനെ ഒറ്റുകൊടുത്തിട്ട് ആത്മഹത്യ ചെയ്തതും, അപ്പോസ്തല പ്രവൃത്തി 5:1-10 വാക്യങ്ങൾ പരിശോധിച്ചാൽ അനന്യാസും സപ്പീരയും തമ്മിൽ ആലോചിച്ച് കള്ളം പറഞ്ഞ് അവസാനിച്ചതും, ഉൽപ്പത്തി പുസ്തകം 13:1-11 വാക്യങ്ങൾ നോക്കിയാൽ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞതും, ഉൽപ്പത്തി 31:1-7 വാക്യങ്ങൾ പരിശോധിച്ചാൽ യാക്കോബിന്റെ അമ്മായിയപ്പൻ തന്നെ ചതിച്ച് തന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റിയതും, യേശുവ 7:1-26 വാക്യങ്ങൾ പരിശോധിച്ചാൽ ആകാൻ ശബദാർപ്പിത വസ്തുവിൽ ചിലത് കണ്ട് മോഹിച്ച് എടുത്ത് തൻ നിമിത്തം താനും തന്റെ കുടുംബവും കല്ലേറിനും തീയ്ക്ക് ഇരയായി തീർന്നതും, 2 രാജാക്കന്മാർ 5:20-27 വാക്യങ്ങളിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത് പരിശോധിച്ചാൽ ഏലിശയുടെ ബാല്യക്കാരൻ ഗേഹസി ആരാമിനായ നായമാന്റെ പിന്നാലെ ഓടിയതും പോഷ്ക്ക് പറഞ്ഞതും ജീവപര്യന്തം കുക്ഷരോഗിയായി തീർന്നതും, അപ്പോസ്തല പ്രവൃത്തി 24:26 പരിശോധിച്ചാൽ ഫേലിക്സ് ഒരു രാജാവായിരുന്നിട്ടും വിശ്വസ്തനായ പൗലോസിനെ കൂടെ കൂടെ വരുത്തി സംഭാഷണം നടത്തിയതും സകലവിധ ദോഷത്തിന് മൂലമായി തീർന്ന ദ്രവ്യാഗ്രഹമായിരുന്നു. 6:10 ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. വിശ്വാസത്തിന്റെ പ്രാധാന്യത തിമോത്തിയോസിന്റെ ലേഖനത്തിൽ തെളിയിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 1, വിശ്വാസം വിട്ടുമാറി. 1:6 വിശ്വാസ കപ്പൽ തകർന്നുപോയി. 1:19 വിശ്വാസം ത്യജിക്കും. 4:1 വിശ്വാസം തള്ളി. 5:8-12 വിശ്വാസം വിട്ടുഴന്നു. 6:10 വിശ്വാസം വിട്ടു തെറ്റി. 6:21 വിശ്വാസം മറിച്ചു കളഞ്ഞു. 2 തിമോത്തിയോസ് 2:18 1976 കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എണ്ണക്കനികളും റിഫൈനറികളും എണ്ണക്കപ്പലുകളും എണ്ണ പൈപ്പ് ലൈനുകളും ഹോട്ടലുകളും ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഫിനാൻസ് കമ്പനികളും എയർക്രാഫ്റ്റ് കമ്പനികളും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ 700 ഏക്കർ സ്ഥലവും തൻ്റെ വസതി കാക്കുന്നതിന് അംഗരക്ഷകന്മാരും കാവൽ നായ്ക്കളും ഉണ്ടായിരുന്നു. ഇരുമ്പ് അഴികളാലും സെർച്ച് ലൈറ്റുകളാലും സൈറനുകളാലും രാവകൾ ചുറ്റപ്പെട്ടിരുന്ന തൻ്റെ വസതിയിൽ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും വാർത്തകൾ നൽകുന്ന ഭീതിയും രോഗവും വാർദ്ധക്യവും നിസ്സഹായ അവസ്ഥയും മരണഭീതിയും തന്നെ നിത്യവും അലട്ടിക്കൊണ്ടിരുന്നു. പണം കൊണ്ട് സന്തോഷവും സമാധാനവും വാങ്ങാൻ കഴിയില്ലെന്ന് അയാൾ സമ്മതിച്ചിരുന്നു. കോട്ടഡ് ബൈ വില്യം മക്ഡൊണാൾഡ് ബൈബിൾ കമൻട്രി. വിശ്വസ്തനായ പൗലോസ് എങ്ങനെയുള്ള ദുഃഖത്തെ പറ്റിയാണ് പറയുന്നത്? സമ്പത്തുള്ളവർക്ക് ചിന്താകുലമെന്ന ദുഃഖമാണുള്ളത്. സഭാപ്രസംഗി 5:12 നാം ഇങ്ങനെ വായിക്കുന്നു: വേല എന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരമാകുന്നു, ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സുരക്ഷിതത്വം തരുമെന്ന് ആശിച്ച സമ്പത്തുകൾ മോഷ്ടിക്കപ്പെടുമെന്നുള്ള ഭീതി ദുഃഖം ഉളവാക്കുന്നു. സമ്പത്ത് ധാരാളം ഉള്ളവരുടെ മക്കൾ നാനാ മോഹങ്ങൾക്കും ഇരയായി ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. ആകയാൽ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുതെന്ന് ദാവീദ് രാജാവ് 62 പാടിയിരിക്കുന്നത് പോലെ, കർത്താവിൽ ആശ വെച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയപിതാവേ, എവരോ ബൈബിൾ സ്കൂൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്നവരായ മാന്യ സഹോദരി സഹോദരങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ തിരുവചനം 30, 60, 100 ഫലം കൊടുക്കുന്നതായി തീരുവാൻ കൃപ ചെയ്യുമാറാകണമേ. ആമേൻ, ആമേൻ.